الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رأي سحودرين علي ഓരോ മുസ്ലിമും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഉസൂലുസ് സലാസ എന്ന പുസ്തകം. അതിലെ ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അറിയുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ, അവയിൽ ചിലതാണ് കഴിഞ്ഞ ദർസുകളിൽ നാം വിവരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണ് നീ അറിഞ്ഞത്? ബിമ അറഫ്ത റബ്ബക, എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദർസിൽ നാം വിവരിച്ചത്. അതിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണ് സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്ത്. അല്ലാഹു പറയുന്നു, ഇന്ന റബ്ബകും അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ഇന്ന റബ്ബകും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, അവനാരാണ്? അല്ലാഹുവാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവനാകുന്നു ആകാശങ്ങളെ സൃഷ്ടിച്ചത്. വൽ അർദ്, ഭൂമിയെ സൃഷ്ടിച്ചതും അവൻ തന്നെയാണ്. ഫി സിത്തതി അയ്യാം, ആറ് ദിവസങ്ങളിലായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്. സുമ്മ സ്തവ അലൽ അർശ്, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിനു മുകളിൽ ആരോഹണം ചെയ്തു, അവൻ്റെ സിംഹാസനത്തിനു മുകളിൽ ആരോഹണം ചെയ്തു. യുഗ്ഷി ലൈല നഹാർ, അവൻ രാത്രിയെ പകലിനെ കൊണ്ട് മൂടുന്നു. യത്ലുബുഹു ഹസീസൻ, രാത്രി പകലിനെ വേഗതയിൽ തേടിക്കൊണ്ടിരിക്കുന്നു. والشمس والقمر والنجوم مسخرات بأمره, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മുസഖറാത്തിൻ ബിഅംരി, അവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ടത്ര ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അലാ, നിങ്ങൾ അറിയണം, ലഹുൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റേതാകുന്നു സർവസൃഷ്ടികളും. വൽ അംർ, അവന് തന്നെയാകുന്നു വിധിക്കാനും കൽപ്പിക്കാനും ശാസിക്കാനുമുള്ള അധികാരം. തബാറക് അല്ലാഹു റബ്ബുൽ ആലമീൻ, തബാറക് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനിൽ സർവ നന്മകളും പൂർണ്ണമായിരിക്കുന്നു. റബ്ബുൽ ആലമീൻ, അവൻ ലോകങ്ങളുടെ റബ്ബാണ്. ഈ ആയത്ത് അനേകം പാഠങ്ങൾ പഠിപ്പിക്കുന്ന, അനേകം അറിവുകൾ നൽകുന്ന ആയത്തുകളിലൊന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ആയത്തുകളും അങ്ങനെ തന്നെയാണ്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കുമുല്ലാഹ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫി സിത്തതി അയ്യാം, ആറ് ദിവസങ്ങളിലായി കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതാണ് ഈ ആറ് ദിവസങ്ങൾ? ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ ആരംഭം ഞായറാഴ്ച മുതലാണ്. യൗമുൽ അഹദ്, യൗമു അൽ അഹദ്, അഹദ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത്. സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ അഹദിലാണ്, ഞായറാഴ്ചയാണ് ആരംഭിച്ചത്. അത് അവസാനിച്ചത് യൗമുൽ ജുമുഅയുടെ ദിവസത്തിലാണ്. യൗമു സബ്ത്, സബ്ത് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ച, മുറിച്ച ദിവസം എന്നാണ്. അതായത് സൃഷ്ടിപ്പ് അവസാനിച്ച ദിവസമാണ് യൗമു സബ്ത്, ശനിയാഴ്ച ദിവസം. ആറ് ദിവസങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത്. എത്രയാണ് ഈ പറഞ്ഞ ദിവസത്തിൻ്റെ ദൈർഘ്യം? പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, ഈ ആറ് ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തി മിമ്മ തഅദ്ദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഒരു ദിവസം എന്നാൽ നിങ്ങളുടെ അരികിൽ ആയിരം വർഷങ്ങൾ കണക്കാക്കുന്നത് പോലെയാണ്. ആയിരം വർഷങ്ങൾ അതുപോലെയാണ്, മനുഷ്യരുടെ അരികിൽ ആയിരം വർഷങ്ങൾ പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഒരു ദിവസം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്ന ആറ് ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറായിരം വർഷങ്ങളാണ്. രണ്ടാമത്തെ അഭിപ്രായം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹം സ്വീകരിച്ച അഭിപ്രായം രണ്ടാമത്തേതാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉദ്ദേശിച്ച ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുവെ മനുഷ്യർക്കിടയിൽ പരിഗണിക്കപ്പെടുന്ന ദിവസമാണ്. നമ്മൾ ദിവസമായി പരിഗണിക്കുന്ന രാവും പകലുമുള്ള ഈ ദിവസം തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം, അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. ആകാശഭൂമികൾ അവയെ സൃഷ്ടിച്ചത് ആറ് ദിവസങ്ങൾ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അതിൽ കുറഞ്ഞ സമയം കൊണ്ട്, കണ്ണിമ വെട്ടിത്തുറക്കുന്ന നേരം കൊണ്ട്, അതല്ലെങ്കിൽ അതിൽ താഴെയുള്ള സമയം കൊണ്ട് അവനത് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ലേ? തീർച്ചയായും സാധിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഇൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ കുൻ എന്നു പറയേണ്ട താമസം, കുൻ എന്ന് പറഞ്ഞാൽ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നതാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആറ് ദിവസം എടുത്തത്? അല്ലാഹു അലം, അല്ലാഹുവിനറിയാം. അവന് അതിനു പിറകിൽ, അക്കാര്യം അങ്ങനെ നിശ്ചയിച്ചതിന് പിന്നിൽ അനേകം ഉദ്ദേശങ്ങളുണ്ട്. അവൻ ഹക്കീമാണ്, അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്. ഒരു കാര്യവും ഒരു കാരണമില്ലാതെ, ലക്ഷ്യമില്ലാതെ, ഉന്നതമായ ഉദ്ദേശമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുകയില്ല. അവൻ ഹക്കീമാണ്, അവൻ്റെ ഏതൊരു പ്രവൃത്തിയും അങ്ങേയറ്റം യുക്തിയുള്ളതാണ്. അതിൽ ചിലത് മനുഷ്യർക്ക് ബോധ്യപ്പെട്ടേക്കാം, ചിലത് മനുഷ്യർക്ക് മനസ്സിലാകാതെ വന്നേക്കാം. അതുകൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, എല്ലാ ജനങ്ങളും വഴിപിടച്ചതിന് പിന്നിലുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നതിലാണ്. അവിടെ നിന്നാണ് വഴികേട് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശ്ചയിച്ചത്? അള്ളാഹു അലം, അള്ളാഹുവിനാണ് നന്നായി അറിയുക. അവൻ ഹക്കീമാണ്. അവൻ ഏറ്റവും യുക്തിപൂർണമായതല്ലാതെ ചെയ്യുകയില്ല. അതുകൊണ്ട് അവൻ്റെ ദീനിൽ ഒരു കാര്യം നീ പ്രവർത്തിച്ച് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ നീ മനസ്സിലാക്കുക, അതാണ് ഏറ്റവും നല്ലത്. നിനക്കതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം മനസ്സിലായാലും ഇല്ലെങ്കിലും, ഇത് ദീനിൽ നാം പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി ആദ്യം പറഞ്ഞയച്ചു? എന്തുകൊണ്ട് പിന്നീട് ഇബ്രാഹിം നബി വന്നു? എന്തുകൊണ്ട് അവസാനത്തെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായി? അള്ളാഹു അലം. അതിനു പിന്നിൽ അള്ളാഹുവിന് മഹത്തരമായ ഉദ്ദേശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു എന്നെ ഈ കാലഘട്ടത്തിൽ പഠിച്ചത്? അള്ളാഹു അലം. അള്ളാഹുവിന് അതിനു പിന്നിൽ മഹത്തരമായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികൾ, അത് മതപരമായ വിധികളാകട്ടെ അതല്ലെങ്കിൽ പ്രാപഞ്ചികമായ വിധിയാകട്ടെ, രണ്ട് തരത്തിൽ വിധികൾ ഉണ്ടാകാം. ഒന്നല്ലെങ്കിൽ മതത്തിലെ വിധികൾ, അഞ്ചു നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, സക്കാത്തിൻ്റെ വിധിവിലക്കുകൾ, ഇത് മതപരമായ വിധികളാണ്. എന്തുകൊണ്ടാണ് നിസ്കാരം അഞ്ചു നേരമായത്? അള്ളാഹു അലം. എന്തുകൊണ്ടാണ് സുബ്ഹ് രണ്ടരക്കാത്തായത്? അള്ളാഹു അലം. പക്ഷേ അതിനു പിന്നിൽ മഹത്തരമായ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്, നമുക്കത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും. ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെയും കാര്യം. എന്നാൽ പല ആളുകളും ഈ ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയില്ല. ഈ ചോദ്യത്തിൽ നിന്നാണ് പലരുടെയും വഴികേട് ആരംഭിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ ദുനിയാവ് ചോദിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എന്ത് കാര്യവും മനുഷ്യന് ചോദിക്കാം. പക്ഷേ അള്ളാഹു അലം, എല്ലാ കാര്യങ്ങളും അറിയാൻ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധി പര്യാപ്തമല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആറ് ദിവസങ്ങൾ കൊണ്ടാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത്. ثم استوى على العرش ثم بنيد استوى على العرش الله سبحانه وتعالى അവന്റെ അർശിനു മേൽ ആരോഹിതനായി. വിശുദ്ധ ഖുർആനിൽ ഏഴ് സ്ഥലങ്ങളിൽ അല്ലാഹു അർശിനു മേൽ ആരോഹിതനായിട്ടുണ്ട് എന്ന കാര്യം അവൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയട്ടെ, എന്താണ് അർശ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളിൽ നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ട, ഏറ്റവും ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് അർശിനെയാണ്, നമുക്കറിയാവുന്നതിൽ വെച്ച്. അതിനു മുൻപ് അള്ളാഹു വല്ലതും പഠിച്ചിട്ടുണ്ടോ? അള്ളാഹു അലം. നമുക്ക് അറിയാവുന്നതിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ആദ്യത്തെ സൃഷ്ടി അർശാണ്, അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉണ്ടായിരുന്നു. അവൻ എന്നെ ഉള്ളവനാണ്, തുടക്കമില്ലാത്തവനാണ്. അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈഉൻ വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈഉൻ. അല്ലാഹുവേ, നീ അൽ അവ്വലാണ്, എന്നെ ഉള്ളവനാണ്, ആദ്യമുള്ളവനാണ്, നിനക്ക് തുടക്കമില്ല. ഫലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുൻപ് ഒന്നില്ല. വ അൻതൽ ആഖിർ, നീ അവസാനമുള്ളവനാണ്. ഫലൈസ ബഅദക ഷൈ, അതായത് നീ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നവനാണ്, നീ ഒരിക്കലും അവസാനിക്കുകയില്ല. വതവക്കൽ അലൽ ഹയ്യ് അല്ലദി ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ, അൽ ഹയ്യായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിൽ നീ ബലമേൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉണ്ടായിരുന്നു. വലം യകുൻ ഷൈഉൻ ഖബ്ലഹു, അവന് മുൻപ് ഒരു വസ്തുവുമില്ലായിരുന്നു. വകാന അർശുഹു അലൽ മാ, അവന്റെ അർശ്, അവന്റെ സിംഹാസനം, അത് വെള്ളത്തിന് മുകളിലായിരുന്നു. അല്ലാഹുവിന്റെ അർശ് അത് വെള്ളത്തിന് മുകളിലായിരുന്നു. ثم خلق السماوات والارض, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളിൽ ഒന്നാമത്തെ സൃഷ്ടി അർശാ, നമുക്കറിയുന്നതിൽ വച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും ഭാരമുള്ള സൃഷ്ടി അർശാണ്, അസ്ഖലുൽ മഖ്ലൂഖാത്ത്. ഏറ്റവും ഭാരമുള്ള സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഇപ്രകാരം കാണാം: സുബ്ഹാനല്ലാഹി വ ബിഹംദി അദദ ഖൽഖി വറിദ നഫ്സി വസീനത അർശി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വ ബിഹംദി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്തുതികൾ ഞാൻ പ്രകീർത്തിക്കുന്നു. എത്ര തവണ? അദദ ഖൽഖി, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിൻ്റെ എത്ര എത്ര സൃഷ്ടികളുണ്ട്? മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമിയിൽ കാണുന്ന അനേകായിരം വൃക്ഷങ്ങളുണ്ട്, ഇലകളുണ്ട്, എന്തെല്ലാമുണ്ട്. അദദ ഖൽഖി, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണം. അദദ ഖൽഖിഹി വറിദ നഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തിപ്പെടുന്നിടത്തോളം. വറിദ നഫ്സിഹി വസീനത അർശി, അല്ലാഹുവിൻ്റെ അർശിൻ്റെ ഭാരത്തോളം. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇവിടെ ഏറ്റവും വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഭാരം എടുത്തു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിനെ കുറിച്ചാണ് പറഞ്ഞത്. വസീനത അർശ്, അർശ് ഏറ്റവും ഭാരമുള്ള സൃഷ്ടിയാണ്. അർശ് എവിടെയാണുള്ളത്? സൃഷ്ടികളിൽ ഏറ്റവും മുകളിലാണ് അർശുള്ളത്. അഅ്ലൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സൃഷ്ടിപ്പ് ഏറ്റവും മുകളിലുള്ളത് അർശാണ്. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ അൽജന്നത ഫസലുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കുക. ഫഇന്നഹു ഔസതുൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ മധ്യത്തിലാണ്. വഅഅ്ലൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിനു മുകളിലാണ് റഹ്മാനായ റബ്ബിൻ്റെ അർശുള്ളത്. ഇതിനു മുകളിലാണ് റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശുള്ളത്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, ആ അർശിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ അത് ഉറവ പൊട്ടി ഒഴുകി വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അഅ്ലൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിൽ ഏറ്റവും മുകളിലുള്ളത്. അസ്ഖലുൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിൽ ഏറ്റവും ഭാരമുള്ളത്. അതുപോലെ തന്നെ ഔവലുൽ മഖ്ലൂഖാത്തി ഫീ മാ നഅലം, നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി അർശാണ്. എന്താണ് അർശിൻ്റെ വലുപ്പം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൻ്റെ കുർസി, അവൻ്റെ പാദം വെക്കുന്ന അവൻ്റെ പാദപീഠം, ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ കുർസി അവൻ്റെ പാദപീഠം അത് ആകാശ ഭൂമികളെ മുഴുവൻ വിശാലമായി ചൂഴ്ന്നിരിക്കുന്നു, അതിനെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. ഈ കുർസി എന്താണ് എന്ന് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അൽ കുർസിയു മൗദിഉ ഖദമൈ അർറബ് സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പാദം വെക്കുന്ന അവൻ്റെ പാദപീഠമാണ് കുർസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുർസിയിൻ്റെ വലുപ്പം അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മസ്സമാവാതു സബ്ഉ വൽ അർദൂന സബ്, ഏഴ് ആകാശങ്ങൾ, ഏഴ് ഭൂമികൾ, അവയെല്ലാം ഒരു മനുഷ്യൻ അതിൻ്റെ വലുപ്പം മനുഷ്യന് അളക്കാൻ സാധിക്കുന്നതല്ല. ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഗ്രഹങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. എത്രയാണ് അതിൻ്റെ ദൂരം? എന്താണ് സൂര്യൻ്റെ വലുപ്പം? എന്താണ് അതിൻ്റെ മുന്നിൽ ഭൂമിയുടെ വലുപ്പം? സൂര്യനേക്കാൾ പതിന്മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. എന്താണ് പ്രപഞ്ചത്തിൻ്റെ വലുപ്പം? ഈ കാണുന്ന പ്രപഞ്ചം അത് ഒന്നാം ആകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. കാരണം അതിലാണ് നക്ഷത്രങ്ങളും മറ്റുമുള്ളത്. നക്ഷത്രങ്ങളുള്ളത് വലഖദ് സയ്യന്നസ്സമാഅ ദുനിയാ ബിമസാബിഹ്,
ഏറ്റവും അടുത്തുള്ള ഈ ആകാശം, ഒന്നാമത്തെ ആകാശം, അതിലാണ് നക്ഷത്രങ്ങളുള്ളത്. മനുഷ്യരുടെ കാഴ്ചകൾ അത് ഒന്നാം ആകാശത്തിൻ്റെ അതിരുകളിൽ പോലും എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഒരാളെടുത്താൽ ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫി അർദി ഫലാ, അള്ളാഹുവിൻ്റെ കുർസിയിനെ അപേക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ വലുപ്പം എത്രയാണ്? കഹൽഖത്തിൻ മുൽഖാ, ഒരു ചെറിയ വളയം പോലെയാണ്, മനുഷ്യൻ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം. ആ വളയം ഒരാൾ കൊണ്ടുപോയി വലിയ ഒരു വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാൽ എത്രയുണ്ടായിരിക്കും അതിൻ്റെ വലുപ്പം? വലിയ വിജനമായ ഒരു മരുഭൂമിയിൽ ഒരാൾ കൊണ്ടുപോയി ഒരു വള, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം കൊണ്ടുപോയിട്ടാൽ എന്താണ് അതിൻ്റെ വലുപ്പം? ലാശി അയോധ്യർ, പറയാൻ മാത്രം ഒന്നുമില്ല, അത്ര ചെറുതാണ്. ആ കാണുന്ന വലുപ്പം മാത്രമാണ് ആകാശഭൂമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കുർസി അതിനെ അപേക്ഷിച്ച് വലുപ്പമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനിപ്പിച്ചില്ല, അവിടുന്ന് പറഞ്ഞു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അർശാകട്ടെ, ആ അർശിനു മുൻപിൽ ഈ കുർസി, അല്ലാഹുവിൻ്റെ പാദം വെക്കുന്ന കുർസി, അത് കൊണ്ടുപോയി വെച്ചാൽ കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫി അർദി ഫലാ, അത് ഒരു വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട ഒരു വളയം പോലെയാണ് അർശിൻ്റെ വലുപ്പം. കുർസിയിനെ അപേക്ഷിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, മനുഷ്യ നീ ചിന്തിക്കുക, നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്ക്, നിനക്ക് എത്ര വലുപ്പം മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കും? എത്രയാണ് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? എത്രയാണ് നിന്റെ തലയിൽ നിനക്ക് ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഫല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ, ഈ പറഞ്ഞതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മുൻപിൽ അങ്ങേയറ്റം ചെറുതാണ്. അല്ലാഹു അക്ബർ മിൻ കുല്ലി ഷൈ, അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്ന അല്ലാഹു അക്ബർ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. അല്ലാഹു അക്ബർ, അവൻ എല്ലാത്തിനേക്കാളും വലുത് വലിയവനാണ്, എല്ലാത്തിനേക്കാളും വലിയവനാണ്. ഇതാണ് അർശിൻ്റെ വലുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വിവരിക്കപ്പെട്ടത് ഇതാണ്. ഇത് അല്ലാഹുവിൻ്റെ മഹ്ലൂക്കാണ്, അവൻ്റെ സൃഷ്ടിയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരിക എന്നത് മനുഷ്യർക്ക് സാധ്യമല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാര്യം എന്താണ്? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് തുല്യമായി മറ്റൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അർശിനെ കുറിച്ചാണ് നാം പറഞ്ഞത്. ثم استوى على العرش, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തൻ്റെ അർശിനു മുകളിൽ ആരോഹണം ചെയ്തു. ചില ആളുകൾ പറയും ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ അർശിനു മേൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അധികാരം ഏറ്റെടുത്തു എന്നാണ്. ഈ ആയത്തവർക്കുള്ള മറുപടിയാണ്. എങ്ങനെയാണ് ഈ ആയത്ത് മറുപടിയാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ആകാശ ഭൂമികൾ അവൻ സൃഷ്ടിച്ചു, പിന്നീട് അവൻ അർശിൻ്റെ മുകളിൽ ആരോഹണം ചെയ്തു, ആ പിന്നീട് ഇസ്തിവ ചെയ്തു. ഇവർ പറയുന്നു അർശിനു മുകളിൽ ഇസ്തിവ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധികാരം ഏറ്റെടുത്തു എന്നാണ്. ശരി, അപ്പോൾ അതിനു മുൻപ് അല്ലാഹുവിന് അധികാരമില്ലായിരുന്നോ? ഖുർആൻ അല്ലാഹു പറയുന്നു ثم استوى على العرش, പിന്നീട് അല്ലാഹു അർശിനു മുകളിൽ ഇസ്തിവ ചെയ്തു. അപ്പോൾ അതിനു മുൻപ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അധികാരമില്ലേ? ഈ അർത്ഥം അല്ലാഹുവിൻ്റെ ഖുർആനിന് വിരുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് അവൻ്റെ അർശിനു മുകളിൽ അവൻ ആരോഹിതനായി എന്ന് പറയുന്നു, നീ പറയുന്ന അതിൻ്റെ അർത്ഥം അതല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അത് അതുപോലെ വിശ്വസിക്കുക, അത് അതിൻ്റെ അർത്ഥം മാറ്റി പറയുക എന്നത് അല്ലാഹുവിനോട് ചെയ്യുന്ന, അവൻ്റെ ആയത്തുകളോട് ചെയ്യുന്ന കടുത്ത അതിക്രമമാണ്. എങ്ങനെയാണ് അത് അതിക്രമമാവുക? നീ ഒരാളോട് ചെന്ന് പറയാൻ എൻ്റെ പേര് സെയ്ദ് എന്നാണ്, നീ പറയാം, ആ എനിക്ക് മനസ്സിലായി നിന്റെ പേര് ഹിമാർ എന്ന് ഒരാൾ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇസ്തവ അലൽ അർഷ്, അവൻ അർഷിന്റെ മേൽ ഇസ്തിവാ ചെയ്തു. നീ പറയുന്നേ അതിന്റെ അർത്ഥം അതല്ല, ഇസ്തിവാ എന്നല്ല, അതിന് വേറൊരർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള കടുത്ത അതിക്രമമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അർഷിനു മേൽ ആരോഹിതനായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞു അല വർതഫ, അല്ലാഹു സുബ്ഹാനഹു വതആല അർഷിനു മുകളിലായിരിക്കുന്നു, അതിനു മുകളിൽ ആരോഹിതനായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തൈബ്, ചില ആളുകൾ പറഞ്ഞേക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല അർഷിനു മുകളിൽ ആരോഹിതനായി എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ വരുന്നുണ്ട്. അത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം എന്താണ് എന്ന് അറിയാൻ എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അരികിൽ മസ്ജിദിലിരിക്കവേ ഒരാൾ വന്നു. അയാൾ ഇമാം മാലിക്കിനോട് ചോദിച്ചു, അർറഹ്മാനു അലൽ അർശ് ഇസ്തവ, ഖുർആനിലെ ആയത്താണ്, റഹ്മാനായ അല്ലാഹു അർശിനു മുകളിൽ ആരോഹിതനായിരിക്കുന്നു. കൈഫ ഇസ്തവ, കൈഫ ഇസ്തവ, എങ്ങനെയാണ് അല്ലാഹു ഇസ്തിവ ചെയ്തത്? അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം അത് കേട്ടപ്പോൾ തൻ്റെ തല താഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണികകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. കുറച്ചു നേരം അദ്ദേഹം തല താഴ്ത്തിയിരുന്നു. ശേഷം അദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെക്കുറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പഠിപ്പിക്കുന്ന ഒരാൾ പഠിച്ചാൽ അഹ്ലു സുന്നത്തിന്റെ അഖീദ പഠിച്ചു. അദ്ദേഹം പറഞ്ഞു അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ എന്നത് ഖുർആനിൽ ആവർത്തിച്ചു പറയപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ 7 അവസരങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളമായി വന്നിട്ടുണ്ട് അൽ ഇസ്തിവ മഅലൂം. ഇസ്തിവ എന്നത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്തിവ എന്ന് പറഞ്ഞാൽ ആരോഹിതനായി എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഇസ്തിവ മഅലൂം വൽ കൈഫു മജ്ഹൂൽ, വൽ കൈഫു മജ്ഹൂൽ. കൈഫ് എന്നത്, കൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ, കൈഫ് എന്നത് മജ്ഹൂൽ, അത് നമുക്കറിയില്ല. അതിൻ്റെ രൂപം എന്താണ്, നമുക്കറിയില്ല. അതിനൊരു രൂപമുണ്ടോ, രൂപമുണ്ട്, പക്ഷെ ആ രൂപം നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ചില ആളുകൾ പറയും, നിങ്ങൾ പറയുന്നു അർശിൽ അല്ലാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നു, പക്ഷെ അതിൻ്റെ രൂപം നിങ്ങൾക്കറിയില്ല, പിന്നെന്തിനാണ് ഇത് പറഞ്ഞത്? രൂപം പറയാതെ നമുക്കിതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? പണ്ഡിതന്മാർ അതിലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവരുടെ ശരീരത്തിൽ റൂഹുണ്ട്, ആത്മാവുണ്ട്. അവർ റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു, റൂഹ് അതിൻ്റെ കാര്യം അല്ലാഹുവിൻ്റെ അരികിലാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ശരി, നാം ഖുർആനിൽ നിന്ന് പഠിക്കുന്നു, ഹദീസിൽ നിന്ന് പഠിക്കുന്നു, ഉറങ്ങുന്ന സന്ദർഭത്തിൽ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ, പുറത്തേക്ക് പോകുന്നില്ലേ, പുറത്തേക്ക് പോകുന്നുണ്ട്. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നുണ്ട്. മരിക്കുന്ന സന്ദർഭത്തിൽ റൂഹിനെ മലക്കുൽ മൗത്ത് പിടികൂടുന്നുണ്ട്. റൂഹിന് വേദനിക്കുന്നുണ്ട്, അതിന് ആനന്ദമുണ്ടാകാറുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് റൂഹ് കയറിപ്പോകുന്നത്? കയറിപ്പോകുന്നുണ്ട് നമുക്കറിയാം, പക്ഷെ എങ്ങനെയാണ് അറിയാം നമുക്കാർക്കെങ്കിലും? ഒരാൾക്കറിയില്ല. അതിൻ്റെ രൂപം എന്താണ്? അറിയില്ല. റൂഹ് തിരിച്ച് ശരീരത്തിലേക്ക് വരുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ രൂപം? അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ കുട്ടി ഗർഭപാത്രത്തിലായിരിക്കെ അൽ അർബഊൻ സുമ്മൽ അർബഊൻ സുമ്മൽ അർബഊൻ, 120 ദിവസം കഴിഞ്ഞാൽ യുൻഫഖു ഫീഹി റൂഹ്, അവനിൽ റൂഹ് ഊതപ്പെടുന്നതാണ്. എങ്ങനെയാണ് അത് ഊതുന്നത്? അറിയും ആർക്കെങ്കിലും? അതിൻ്റെ രൂപം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും? ഇല്ല. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണിത്, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ സൃഷ്ടികളെക്കാൾ അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. വൽ കൈഫു മജ്ഹൂൽ, അവൻ്റെ വിശേഷണങ്ങളുടെ രൂപം എന്താണ് നമുക്കറിയില്ല, രൂപം എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അർത്ഥമറിയാം, അള്ളാഹു ദേഷ്യപ്പെടുന്നവനാണ്, കോപിക്കുന്നവനാണ്, അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹം ചൊരിയുന്നതാണ്, അള്ളാഹു കാരുണ്യം ചെയ്യുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ശിക്ഷിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ രൂപം? അള്ളാഹു അലം. രൂപം എന്താണ് എന്ന് നമുക്കറിയില്ല, അർത്ഥമറിയാം. അർത്ഥമറിയില്ലായിരുന്നെങ്കിൽ ഖുർആനിൽ എത്രയോ ആയത്തുകൾ വെറുതെ അവതരിച്ചതാണ്. എത്രയോ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെ യുഹിബ് സ്നേഹിക്കുന്നു. എന്താണ് സ്നേഹമെന്ന് അർത്ഥമറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണത് പറഞ്ഞത്? ഖുർആനിലെ എത്രയോ ആയത്തുകൾ വെറുതെയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിവാ മഅലൂം, ഇസ്തിവാന്റെ അർത്ഥം നമുക്കറിയാം, വൽ കൈഫ് അത് എങ്ങനെയാണ് മജ്ഹൂൽ, അത് നമുക്കറിയില്ല. വസ്സുആലു അൻഹു ബിദ്അ, എന്നാൽ അതിൻ്റെ രൂപത്തെക്കുറിച്ച് ചോദിക്കുക എന്നത് ബിദ്അത്താണ്. എന്തുകൊണ്ടാണ് ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് ബിദ്അത്താണ് എന്ന് പറഞ്ഞത്? സഹാബികൾ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ആവർത്തിച്ച് കേട്ടപ്പോഴും അവർ ഇതിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു ഹദീസിൽ നിങ്ങൾ കാണുന്നുണ്ടോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇസ്തിവാ ചെയ്യുമെന്ന് പറയുമ്പോൾ, അല്ലാഹു കോപിക്കുമെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന് ഇഷ്ടമുണ്ടാകുമെന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു സഹാബി എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ റസൂലെ ഇത് എന്ന് ഇതിൻ്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചതായി നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. വൽ കൈഫ് വസ്സുആലു അൻഹു ബിദ്അ, അതിൻ്റെ രൂപം എന്താണ് എന്ന് ചോദിക്കൽ ബിദ്അത്താൻ. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. നാല് കാര്യമാണ് പറഞ്ഞത്. ഇത് ഏത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കാര്യത്തിലും ഈ രൂപത്തിൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഏതൊരു വിശേഷണവും കേട്ടാൽ അതിൽ നാം വിശ്വസിക്കുക, അതിൻ്റെ അർത്ഥത്തിൽ വിശ്വസിക്കുക. ഖുർആനിൽ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ അതിൻ്റെ രൂപമാകട്ടെ അത് നമുക്കറിയില്ല, അള്ളാഹു അത് പറഞ്ഞു തന്നിട്ടില്ല. അതിൻ്റെ രൂപത്തെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്താണ്, രൂപത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. നാല് കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങൾ ഒരാൾ പാലിച്ചാൽ അവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ സ്വീകരിച്ചവനാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ ഈ ഉത്തരം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ചോദ്യം ചോദിച്ചയാളെ മസ്ജിദിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. അവൻ ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അവനെ മസ്ജിദിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, സുമ്മസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിനുമേൽ ആരോഹിതനായി എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്താണോ പറഞ്ഞത് അത് അതുപോലെ വിശ്വസിക്കുക, അതിൻ്റെ രൂപത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ട കാര്യമല്ല. പിന്നീട് അല്ലാഹു പറഞ്ഞു, യുഗ്ഷി ലൈല നഹാർ, അവൻ രാത്രിയെ പകലിനെ കൊണ്ട് മൂടുന്നു. അതുപോലെ തന്നെ പകലിനെ രാത്രിയെ കൊണ്ട് മൂടുന്നു. അല്ലെ, അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആളുകൾ താഴേക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. പകൽ അതിനെ രാത്രി മൂടിക്കൊണ്ടിരിക്കുന്നത്, രാത്രിയെ പകൽ മൂടുന്നത്, അതിൻ്റെ രൂപം മനസ്സിലാകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യത്ലുബുഹു ഹസീസൻ, പകൽ രാത്രിയെ വേഗതയിൽ തേടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? രാത്രി പോയാൽ ഉടൻ തന്നെ പകൽ വന്നു, അതിനിടയിൽ ഒരു ഒരു ഇടവേളയില്ല. രാത്രി പോയാൽ ഉടനെ പകൽ വന്നു, പകൽ പോകുന്ന സന്ദർഭത്തിൽ ഉടനെ രാത്രി വരുന്നു, ഇടവേളയില്ലാതെ ഇത് ആവർത്തിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് യത്ലുബുഹു ഹസീസൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബി അംരി, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അലാ ലഹുൽ ഖൽഖു വൽ അംറ്, അലാ നിങ്ങൾ അറിയണം, ലഹുൽ ഖൽഖ് അവൻ്റേതാണ് സർവസൃഷ്ടികളും, അല്ലാഹുവാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത്. വൽ അംർ അവന് തന്നെയാകുന്നു കൽപ്പിക്കാനുള്ള അധികാരവുമുള്ളത്. ഈ ആയത്തിലെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് നീ എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? അള്ളാഹുവിനാണുള്ളത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അലഹുൽ ഖൽഖ്, സൃഷ്ടികൾ അവൻ്റേതാണ്, അതുകൊണ്ട് അവർ എങ്ങനെ ജീവിക്കണം എന്നത് കൽപ്പിക്കുക, അതിനുള്ള അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണുള്ളത്. അലഹുൽ ഖൽഖ് വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. തബാറകല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ സർവ നന്മകളും പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. തബാറക് എന്ന വാക്ക് അല്ലാഹുവിനെ കുറിച്ചല്ലാതെ പറയാൻ പാടില്ല. സൃഷ്ടികളെക്കുറിച്ച് തബാറക് എന്ന വാക്ക് അല്ലെ, അനുഗ്രഹം നൽകുക എന്നത് അല്ലാഹുവിൻ്റെ പ്രവൃത്തിയാണ്. ചില ആളുകൾ അല്ലേ ജോലിക്കോ മറ്റോ പോകുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ പറയും, ഉമ്മ ബാപ്പ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹം ബാപ്പാൻ്റെ ഉമ്മാൻ്റെ കയ്യിലല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. ബറക്കത്ത് നൽകുക എന്നത്, അനുഗ്രഹം നൽകുക എന്നത് അല്ലാഹുവിൻ്റെ പക്കലാണ്. അത് സൃഷ്ടികളിൽ ഒരാൾക്കുമില്ല. അല്ലെ ആളുകൾ ചിലപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ പറയും, ഇതാ ഈ ഈ ഈ വഴിയെ അനുഗ്രഹപൂരിതമാക്കിക്കൊണ്ട് ഇയാൾ കടന്നു വരുന്നു. അല്ല, അനുഗ്രഹം എന്നത് അള്ളാഹുവിലേക്ക് മാത്രമേ ചേർത്താൻ പാടുള്ളൂ. ഇത് തൗഹീദിൻ്റെ ഭാഗമാണ്. അപ്പം അനുഗ്രഹം എന്ന വാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തിക്കൊണ്ടേ പറയാൻ പാടുള്ളൂ. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സർവ നന്മകളും പൂർണ്ണമായവനാണ്. അതെ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നന്മകൾ അധികരിക്കുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയും. ആ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മകൾ അധികരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സർവ നന്മകളും പൂർണ്ണമായവനാണ് എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, വറബ്ബു ഹുവൽ മഅബൂദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ റബ്ബാണ് എന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. വറബ്ബു റബ്ബായവൻ, അവനാകുന്നു അൽ മഅബൂദ്, ആരാധിക്കപ്പെടേണ്ടവൻ. ആരാധിക്കേണ്ടത് ആരെയാണ്? റബ്ബിനെയാണ്. റബ്ബല്ലാത്ത ഒരാളും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനല്ല. അതിനുള്ള തെളിവാണ് പിന്നീട് അദ്ദേഹം നൽകിയത്. يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون. ഈ ആയത്ത് നമ്മൾ മുൻപ് ചില ഭാഗങ്ങൾ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ الحافظ ابن كثير رحمه الله അദ്ദേഹം പറഞ്ഞ വാക്കും ഇവിടെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യാ ഹുവൽ മുസ്തഹഖു ലിൽ ഇബാദ, ഈ പറഞ്ഞ വസ്തുക്കളെയെല്ലാം സൃഷ്ടിച്ചവൻ അവനാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ. ഈ പറഞ്ഞതിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം, സഹോദരങ്ങളെ, കൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിന്റെ റബ്ബ് എന്ന് അംഗീകരിച്ചതിന് ശേഷം അല്ലാഹു അല്ലാത്തവർക്ക് നീ ഇബാദത്ത് നൽകിയാൽ നീ മുശ്രിക്കാൻ, നീ അല്ലാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവാണ് നിന്നെ പഠിച്ചത്, അല്ലാഹുവാണ് നിന്റെ ഉടമസ്ഥൻ, അല്ലാഹുവാണ് നിന്നെ നിയന്ത്രിക്കുന്നത്, അല്ലാഹുവാണ് മഴ നൽകുന്നത്, അല്ലാഹുവാണ് ഉപജീവനം നൽകുന്നത്, ഇതൊക്കെ നീ അംഗീകരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ നീ മുശ്രിക്കായിത്തീരും, കാഫിറായിത്തീരും. ഇസ്ലാമിൽ മുൻപുള്ളവനായിരുന്നു എങ്കിൽ നീ മുർത്തദായിത്തീരുന്നതാണ്. ഏത് ഇബാദത്തും. ഇത് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്തവർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലും ഉഹദിലും മറ്റു യുദ്ധങ്ങളിലും വധിച്ചു കളഞ്ഞ മുശ്രിക്കുകൾ, കുഫാറുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബാണ് എന്നത് അംഗീകരിച്ചവരായിരുന്നു. വിശുദ്ധ ഖുർആൻ നീ എടുത്തു വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും. എന്താണ് അവർ പറയുക? അല്ലാഹ്, അല്ലാഹുവാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, ഫഅന്ന തുഫകൂൻ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വഴികേടിലേക്ക് എത്തിപ്പോകുന്നത്? ഇത് അംഗീകരിച്ചതിന് ശേഷം, അല്ലാഹുവാണ് ഇതിനെയെല്ലാം പഠിച്ചത് എന്നത് അംഗീകരിച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുന്നത്? ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അല്ലാഹുവാണ് ഞങ്ങളെ പഠിച്ചത് എന്ന് വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് ഒക്കെ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളെങ്ങനെ മുശരിക്കാവും? ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളെങ്ങനെ മുശരിക്കാവും? അല്ലാഹു സുബ്ഹാനഹു വതആലക്കു മാത്രമായി നൽകേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് നീ നൽകിയാൽ, അല്ലാഹു റബ്ബാണ് എന്ന് നീ അംഗീകരിച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് 1000 തവണ നീ ഒരു ദിവസം ആവർത്തിച്ചാലും നീ ശിർക്കിലാണ്. ഈ വിശ്വാസവുമായി നീ മരിച്ചാൽ നീ മുശ്രിക്കായിട്ടാണ് മരിക്കുക, മുർത്തദായിട്ടാണ് മരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നോക്കണം, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം അവർ വിളിച്ചു പ്രാർത്ഥിക്കും ഇഖ്ലാസോടു കൂടി. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അവർ എന്ത് ചെയ്യും? യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കും. നോക്കൂ, അല്ലാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് അല്ലാഹുവിനെ പങ്കുചേർക്കുക? അവർ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു, പക്ഷേ അല്ലാഹുവിനുള്ള ഇബാദത്തിൽ അവർ അല്ലാഹു അല്ലാത്തവരെ പങ്കുചേർക്കും. കടലിൽ പോയാൽ അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും, കടലിൽ രക്ഷപ്പെട്ടാലോ അവർ അല്ലാഹുവിനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കും. അതാണ് പങ്കുചേർക്കുക എന്ന് പറഞ്ഞ്. അല്ലേ സഹോദര, നീ ചിന്തിച്ചു നോക്കുക, അല്ലേ നീ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഇതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ആത്മാർത്ഥമായ മനസ്സോടുകൂടി ചിന്തിക്കുക, നീ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ രോഗം നീ മാറ്റിത്തരണമേ. എന്താണ് നീ ആ പറഞ്ഞ വാക്കിനെ കുറിച്ച് നീ പറയാറുള്ളത്? നീ എന്തപ്പോ ചെയ്തത്? അല്ലാഹുവേ എൻ്റെ രോഗം നീ മാറ്റിത്തരണേ. എന്താ നീ ചെയ്തത്? നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മുഹൈദ്ദീൻ ഷെയ്ഖേ എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രാർത്ഥനയാകാതിരിക്കുന്നത്? അല്ലാഹുവിനോട് പറയുമ്പോൾ പ്രാർത്ഥനയാവുകയും മുഹൈദ്ദീൻ ഷെയ്ഖിനോട് തേടുമ്പോൾ അത് പ്രാർത്ഥനയാകാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്?
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബാണ് എന്നത് അംഗീകരിച്ചിരുന്നു, അതിനോടൊപ്പമാണ് അവർ അല്ലാഹുവിൽ പങ്കുചേർത്തത്. അതാണ് അവരെ മുശ്രിക്കുകളാക്കിയത്. സഹോദര, പ്രിയപ്പെട്ട സുഹൃത്തെ, ഗൗരവത്തിൽ ചിന്തിക്കുക, ഇത് നിന്റെ സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന വിഷയമാണ്, നിന്റെ ഈമാനിനെയും കുഫ്രിനെയും വേർതിരിക്കുന്ന വിഷയമാണ്. തമാശയല്ല, തർക്കത്തിനുള്ള കാര്യമല്ല, അതല്ലെങ്കിൽ അഭിമാന പ്രശ്നമല്ല, ഇത് നമ്മുടെ പരലോകമാണ്, നമ്മുടെ ദീനാണ്. തൗഹീദും ശിർക്കുമാണ്. ഇതിൽ നിനക്ക് അബദ്ധം സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇമ്മൽ ജന്നതു അബദൻ, ഒന്നല്ലെങ്കിൽ കാലാകാലം സ്വർഗമുണ്ട്. വ ഇമ്മൽ നാറു അബദൻ, അതല്ലെങ്കിൽ കാലാകാലം നരകമുണ്ട്. ചെറിയ കാര്യമല്ല, തമാശ പറയാനുള്ള കാര്യമല്ല, തർക്കിക്കാനുള്ള കാര്യമല്ല. ചിന്തിക്കുക, മുഹൈദ്ദീൻ ഷെയ്ഖേ, അല്ലാഹുവെ നീ എനിക്കെൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണമേ. നീ എന്താണ് ചെയ്തത്? പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മുഹൈദ്ദീൻ ഷെയ്ഖേ, ബദരീങ്ങളെ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ. എന്താണ് നീ ചെയ്തത്? പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചെയ്യേണ്ട പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുക എന്നതാണ് വ്യഭിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും ലോകത്തുള്ള സർവ തിന്മകളും നീ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതിനെക്കാളും ഗൗരവമുള്ളത്. ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരിൽ ബഹുഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, മിൻ ഈമാനിഹിൻ اذا قيل لهم من خلق السماوات ومن خلق الارض ومن خلق الجبال قالوا الله. അവരുടെ വിശ്വാസത്തിൽ പെട്ടതായിരുന്നു, ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. അവരത് പറയുമായിരുന്നു. വഹും മുശ്രിക്കൂന ബിഹി, എന്നാൽ അതോടൊപ്പം അവർ അല്ലാഹുവിൽ പങ്കുചേർത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മസ്അല, ഈ വിഷയം ഏറ്റവും ഗൗരവമുള്ളതാണ്. അർ റബ്ബു ഹുവൽ മഅബൂദ്, നിന്റെ റബ്ബ്, അവന് മാത്രമേ നീ ഇബാദത്ത് ചെയ്യാൻ പാടൂ. ഇബാദത്തുകളായി എന്തെല്ലാമുണ്ടോ, സ്നേഹം ഇബാദത്താണ്, ഏറ്റവും കടുത്ത സ്നേഹം അള്ളാഹുവിനോട് മാത്രമാണ് പാടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള അടുത്ത ഭാഗത്ത് ഓരോ ഇബാദത്തുകളെയും നമ്മൾ എണ്ണി എണ്ണി പഠിക്കാൻ പോവുകയാണ്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ചില ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഇബാദത്തുകളാണ്. അതോടൊപ്പം അവയിലോ അവയിലൊന്നിലും ശിർക്ക്, അതിൻ്റെ കണിക പോലും കടന്നു വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഹീദിൽ മരിപ്പിക്കുകയും ശിർക്ക്, അതിൻ്റെ ചെറുതും വലുതുമായ അംശങ്ങളെല്ലാം നമ്മിൽ നിന്ന് അല്ലാഹു എടുത്തു നീക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക വ ونحن نعلم ونستغفرك بما لا نعلم. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله وسلم وبارك على نبينا